الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد رغم أن لا ينصح بنا إليه نسكارة إليه ആദ്യത്തെ റുക്നുകളിൽ ഒന്നായ ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് നേരെ തിരിയുക എന്ന വിഷയമാണ് നമ്മൾ ഇതുവരെ എടുത്തത്. ഇനി അടുത്ത റുക്നായ അൽ ഖിയാം, ഖിയാം എന്ന് പറഞ്ഞാൽ നിൽക്കൽ, നിൽക്കുന്നതിനെ കുറിച്ചാണ് ഇനി എടുക്കാറുള്ളത്.
قال المؤلف رحمه الله: القيام ويجب عليه ان يصلي قائما وهو ركن الا على ان يصلي الصلاه خوف القتال الشديد، فيجوز له ان يصلي راكبا. والمريض العاجز عن القيام فيصلي لازمه انتفاع والا فعل ذلك. والمتنفل له ان يصلي راكبا او قاعده ساعه ويركع ويبذل ايمانا براسه.
الشيخ الألباني رحمه الله ذكر: ويجب عليه أن يصلي قائما. من نسكر كذا هذا نرب الدمان وهو ركن، هذا ركن، هذا ركن. من نسكر كذا هذا ركن. النبي صلى الله عليه وسلم قال: صلي قائما، صلي قائما، نين نذكرك نم، فإن لم تستطع فقاعدا، هذا سعادة كل انجل فقاعدا نذكرك. الله سبحانه وتعالى لا يكلم الله نفسا إلا وسعها. الله نور يكلم كذب لا تدبر على نظر بذكر الله. نبي صلى الله عليه وسلم قال: فإذا أمرتكم بأمر فأتوا منه ما استطعتم. يعني أن الله يقول لكم كالبجال كالياو نترى فرتكنا. وإذا نهيتكم عن شيء فاجتنبوه. يعني برو بجالو هذا أولواكنا هذا سادي ما هو ممنا كارنا ده حرام أولواكن ورباني لاله جي هذا إثنا ما دينو ورنا أننجا مولمانا ورد حرام أولواكن أردن إثنا ما دينو അനങ്ങാതെ പണിയെടുക്കണ്ടേ. പക്ഷെ വാജിബ് ചെയ്യണം, പ്രയാസമുള്ള കാര്യമാണ്, അത് കഴിവുള്ളത് ചെയ്താൽ മതി. ഇല്ല അല, ഇനി ആരുടെയൊക്കെ മേലാണ് ഇത് നിർബന്ധമാകാത്തത് എന്നാണ് പറയുന്നത്. ഇതാണ് ആസുലൻ, നിൽക്കുക എന്നതാണ് അടിസ്ഥാനം. അത് എപ്പോഴും നമ്മൾ ഓർക്കണം, സാധ്യമാകുമെങ്കിൽ നിൽക്കുക തന്നെ വേണം. ഇല്ല അല, ഇനി ചില ആൾക്കാരുടെ മേൽ അത് ഒഴിവാണ്. المصلي صلاة الخوف والقتال الشديد. نرد برنا عليه. لا نرد كرتش من برد تولد. بايت الناس كارم مسكري كنال. خدته يودته البانغر كنال. أيال كن كم بدي كولا ميلا. أيال شلبو كودرة بروتاي ليكو. أيال كي تانكر تولي ليكو. أيال كي لو أرندي كلو واهن تولي ليكو. هذا تولي ليكو يردو مسكري. أيال كن يلك جاي أنا ده. നിർബന്ധമല്ല. സലാത്തുൽ ഖൗഫ് പ്രത്യേകം തന്നെ പഠിക്കേണ്ട ഒരു നിസ്കാരം കൂടിയാണ്. എങ്ങനെ നിസ്കരിക്കണം എന്നുള്ളത് ഖുർആനിന്റെ ഒരു ആയത്ത് തന്നെ ആ വിഷയത്തിൽ പൂർണ്ണമായി വന്നിട്ടുണ്ട്. അതിന് വ്യത്യസ്ത രൂപങ്ങളും വന്നിട്ടുണ്ട്. ബയത്തിന്റെ നിസ്കാരം വ്യത്യസ്ത രൂപങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അൽ മുസല്ലി സലാത്തുൽ ഖൗഫ്, ബയത്തിന്റെ സമയത്തുള്ള നിസ്കാരം. ഇത് പല സന്ദർഭത്തിലും, ചിലപ്പോൾ യുദ്ധം മാത്രമായി കൊള്ളുന്നില്ല. ഉദാഹരണത്തിന് ഒരാളെ പിന്നാലെ ഒരു കൊള്ളക്കാരൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, അപ്പൊ അയാൾ ഓടി രക്ഷപ്പെടുന്നു, നിസ്കാരത്തിന്റെ വക്തായി നിസ്കരിക്കണം. നിസ്കാരം എപ്പോഴും ഒഴിവാക്കാൻ പാടില്ല. ഈ ഉദാഹരണം ഫിഖ്ഹിന്റെ കിതാബുകൾ അതുപോലെ വന്നിട്ടുണ്ട്. ഒരാൾ പിന്നാലെ വരികയാണെങ്കിൽ ഓടുകയാണെങ്കിൽ പോലും നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. അപ്പൊ എത്രമാത്രം നിസ്കാരത്തിന് ഗൗരവമുണ്ട്, ആൾക്കാർ വളരെ നിസ്സാരമായി ഒഴിവാക്കുന്ന കാര്യമാണ് നിസ്കാരമെന്ന്. എത്രയോ നിസ്സാരമുള്ള ഒരു കാര്യമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം, നിസ്കാരം ഒഴിവാക്കാൻ. സുബ്ഹാനല്ലാഹ്, ഇസ്ലാം ഒരു സന്ദർഭത്തിൽ അത് ഒഴിവാക്കാൻ അനുവാദം കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ ഒരു മൃഗം പിന്നാലെ വന്നെന്ന് വിചാരിക്കണം, അല്ല വന്യമൃഗം പിന്നാലെ വന്നു, ഇയാൾ ഓടുകയാണ്, ഇങ്ങനെയായാലും എന്തൊക്കെ സന്ദർഭത്തിലായ നിസ്കാരം ഒഴിവാക്കാൻ പോലും നിനക്കും അനുവാദം നൽകപ്പെടും. അയാളെ ബുദ്ധി ബാക്കിയുണ്ടാവും, നിസ്കരിക്കണം. എങ്ങനെയാണോ കഴിയുന്നത് അങ്ങനെ നിസ്കരിക്കണം. നിൽക്കാൻ സാധിക്കാത്ത രോഗി സാധിക്കുമെങ്കിൽ അവൻ ഇരുന്ന് നിസ്കരിക്കണം. മരിയത് എന്ന് പറഞ്ഞതിൽ നല്ല പ്രായം ചെന്ന വയസ്സായ വൃദ്ധന്മാരും ഉൾപ്പെടും. പണിച്ചു നിൽക്കാൻ പറ്റാത്ത പ്രായമുള്ള ആൾക്കാർ അവർ മരിയത് എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടും. കാരണം വാർദ്ധക്യം എന്നത് ഒരു നിലക്ക് രോഗമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, നിൽക്കാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഇരുന്ന് നിസ്കരിക്കുക എന്നത് അനുവദനീയമാണ്. അത് ചില മർത്തബകളായി, ചില പടികളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റും, രോഗമുണ്ട്, ചെറിയ പനി വന്നിട്ടുണ്ട്, ജലദോഷമുണ്ട്, തലവേദന ചെറുതായിട്ടുണ്ട്, നിന്ന് നിസ്കരിക്കാൻ കഴിയും. പക്ഷേ കുറച്ചൊരു പ്രയാസമുണ്ടാകും. നിൽക്കണോ ഇരിക്കണോ? നിന്ന് നിസ്കരിക്കണം. നിന്ന് നിസ്കരിക്കുക തന്നെ വേണം, ഇരിക്കാൻ പാടില്ല. മശക്ക എസീറാണെന്ന് ചെറിയ പ്രയാസം, അതിന് നിൽക്കുക എന്നത് ഒഴിവാവില്ല. രണ്ടാമത്തെ പദവി, നേരെ നിൽക്കാൻ പറ്റില്ല, പക്ഷെ വടിയെ പിടിച്ച് നിൽക്കാൻ പറ്റും. വടിയിൽ ഊതി നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ വല്ല കയറ് കെട്ടിട്ട് അതിന്റെ മേലെ ഇങ്ങനെ കയറുമ്പോൾ പിടിച്ച് നിൽക്കാൻ പറ്റും. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, പക്ഷേ വടിയോ മറ്റോ ഉണ്ടെങ്കിൽ നിൽക്കാൻ പറ്റും. അതിന് ചെറിയൊരു പ്രയാസം ഉണ്ടാവും. എന്ത് ചെയ്യണം? നിന്ന് നിസ്കരിക്കണം, ഇരിക്കാൻ പാടില്ല. ഇത് പല ആളുകളും ശ്രദ്ധിക്കാത്ത കാര്യം. മസ്ജിദ് വരെ പ്രയാസപ്പെട്ട് അവർ പ്രയാസപ്പെട്ട് അവർ മസ്ജിദ് വരെ വരും, എന്നിട്ട് അവിടെ ഇരുന്ന് നിസ്കരിക്കും. സാധിക്കാത്തത് കൊണ്ടാണെങ്കിൽ ശരി, പക്ഷെ സാധിക്കുമെങ്കിൽ, അടി പിടിച്ചിട്ടെങ്കിലും നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നിട്ട് നിസ്കരിക്കണം, ഇരിക്കാൻ പാടില്ല. മൂന്നാമത്തെ അവസ്ഥ, വടി പിടിച്ചു നിന്നാലും അല്ലാതെ നിന്നാലും നിൽപ്പ് കടുത്ത പ്രയാസമുണ്ടാക്കും, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇരിക്കാൻ പാടുണ്ടോ? ഇരിക്കാം. കടുത്ത പ്രയാസമുണ്ടെങ്കിൽ അയാൾക്ക് ഇരിക്കാം. ഈ കടുത്തത് എളുപ്പമുള്ളതെന്നൊക്കെ എങ്ങനെ മനസ്സിലാക്കാം? അത് ഉറപ്പാണ്, പൊതുവെ മനുഷ്യന്മാർക്ക് അറിയാം എപ്പോഴാണ് കടുത്ത പ്രയാസം, എപ്പോഴാണ് അതിനൊരു കൃത്യമായ വേദനക്ക് ഇത്ര ഡിഗ്രി ഉണ്ടാവുമ്പോ എന്നൊന്നും പറയാൻ പറ്റുള്ളൂ. മനുഷ്യ അവനും അള്ളാഹുവിനും അറിയാം, അവനും അവന്റെ റബ്ബിനും അറിയാം. കടുത്ത പ്രയാസമുണ്ടെങ്കിൽ അവന് ഇരുന്ന് നിസ്കരിക്കാം, അവന് ഇരുന്ന് നിസ്കരിക്കാം. ഇനി ഒരാൾക്ക് നിൽക്കാൻ പറ്റും, പക്ഷേ നിന്നാൽ ചിലപ്പോൾ അയാളുടെ രോഗം വർദ്ധിക്കും. ഇപ്പൊ അയാൾക്ക് കുഴപ്പമില്ല, പക്ഷെ നിന്ന് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് കാല് പൊട്ടിയിട്ടുണ്ട്, എല്ലിന് പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും, ഡോക്ടർ പറഞ്ഞ് നിൽക്കാൻ പാടില്ല. നിന്ന് കഴിഞ്ഞാൽ നിൽക്കാനൊക്കെ പറ്റും, പക്ഷെ ഇങ്ങനെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇയാളുടെ രോഗം വർദ്ധിക്കും. എന്ത് ചെയ്യണം? ഇരിക്കാം. ഈ രണ്ടവസ്ഥകളിൽ ഇരിക്കാം, കടുത്ത പ്രയാസം അല്ലെങ്കിൽ രോഗം വർദ്ധിക്കുമോ അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടോ, ചില തല ഇറങ്ങുന്ന പേടിയുണ്ട്, ഇരിക്കാം. തല ഇറങ്ങുമെന്ന് പേടിയുള്ള അവസ്ഥയിൽ ഇരുന്ന് നിസ്കരിക്കാം. ഫയുസല്ലി ജാലിസൻ ഇനിസ്തതാ, അവന് സാധിക്കുമെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം. ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ആൾക്കാർ ഇരുന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇരുന്നിട്ടാക്കും, സുജൂദും റുക്കൂഴും ഒക്കെ ഇരുന്നാക്കും. റുക്കൂഴ് ചിലപ്പോൾ നിൽക്കാൻ പറ്റാത്തവന് എന്തെങ്കിലും നടക്കൂല. സുജൂദ് സാധിക്കുന്ന ആൾക്കാരുണ്ടാവും, ഒരു സുജൂദ് ചെയ്യണം, അവർ സുജൂദ് ചെയ്യുക തന്നെ വേണം. ഒരാൾക്ക് അയാൾ കസേരയിൽ ഇരുന്ന് നിസ്കരിച്ചാൽ സുജൂദ് ചെയ്യാൻ പറ്റൂല, താഴത്തിരുന്ന് നിസ്കരിച്ചാൽ സുജൂദ് ചെയ്യാൻ പറ്റും. കുറച്ച് പ്രയാസം ഉണ്ടാവുന്നാലും ഒരാൾ പിടിച്ച് താഴ്ത്തുകൊണ്ടിരുത്തിയാൽ അയാൾക്ക് താഴത്ത് ഇരുന്ന് നിസ്കരിക്കാം. ഇരുന്ന് നിസ്കരിച്ചാൽ റുക്കൂഴ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ സുജൂദ് ചെയ്യാൻ പറ്റും. അയാളെ സംബന്ധിച്ചിടത്തോളം കസേരയിൽ ഇരുന്ന് നിസ്കരിക്കാൻ പാടില്ല, താഴെ തന്നെ ഇരിക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, റുക്നുകൾ ഒരു കാരണവശാലും സാധിക്കുമെങ്കിൽ ഒഴിവാക്കാൻ പാടില്ല. ചില ആൾക്കാർ ട്രെയിനിൽ പോകുമ്പോൾ ഇരുന്ന് നിസ്കരിക്കും, ഫർദ്. ഒന്ന് പിടിച്ചാൽ ട്രെയിനിൽ നിന്ന് നിസ്കരിക്കണം. ഒന്ന് പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അല്ല മറ്റേ മേലെ സാധനം വെക്കാനുള്ള റാക്കിന്റെ ഇതുകൊണ്ട് പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നിന്ന് നിസ്കരിക്കാൻ സാധിക്കും. നിൽക്കൂല, ഇരിക്കും, നിൽക്കാൻ പാടില്ല. നിൽക്കാൻ സാധിക്കുമെങ്കിൽ നിന്ന് തന്നെ നിസ്കരിക്കണം. ഇത് റുക്നാണ്, റുക്ന ഒരിക്കലും ഒഴിവാക്കാൻ പറ്റും. സാധ്യമാവാത്ത അവസ്ഥ വന്നാലല്ലാതെ റുക്ന അയാളുടെ മേലിൽ നിന്ന് പോവുകയില്ല. അതുപോലെ റുക്കൂ ട്രെയിനിൽ ചിലപ്പോൾ സാധിക്കും, തിരക്കില്ലെങ്കിൽ, അല്ലാത്ത തിരക്കൊന്നുമില്ലെങ്കിൽ റുക്കൂ സാധിക്കും. ചിലപ്പോൾ സുജൂദ് വരെ സാധിക്കും അല്ലെ, സീറ്റിൽ ആളില്ലെങ്കിൽ സുജൂദ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അടിയിൽ ഒരു പായ വിരിച്ചാൽ, എന്തെങ്കിലും ഒരു നിസ്കാരപായ പോലത്തെ എന്തെങ്കിലും വിരിച്ചാൽ അടിയിൽ നിസ്കരിക്കാം. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ലജ്ജ കാരണം ആൾക്കാരെന്ന് വിചാരിക്കാം. നിസ്കാരം നിസ്കാരമാണ്, അത് അങ്ങനെ തന്നെ നിസ്കരിക്കണം. സല്ലു കമ റായിതൂനി സല്ലു, ഞാനെങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടോ അങ്ങനെ നിസ്കരിക്കണം. നമുക്ക് തോന്നിയതുപോലെ ഈ കാര്യം പലരും ഈ റുക്ന് ഫർദ് വാജിബ് ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ പലരും ഇങ്ങനത്തെ കാര്യങ്ങൾ അലസത കാണിക്കുന്നുണ്ട്. അത് പാടില്ല. അപ്പോൾ ഒരാൾക്ക് എന്താണോ റുക്നിന്റെ കാര്യത്തിൽ സാധിക്കുന്നത് ഒക്കെ ചെയ്യണം. അത് ഒഴിവാക്കാൻ ഒരു നിലക്കും അനുവാദമില്ല. അതും കഴിയില്ലെങ്കിൽ അവന്റെ പാർശ്വങ്ങളിൽ നിസ്കരിക്കാം. പാർശ്വം തന്നെ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കാം. എന്നാൽ പാർശ്വത്തിൽ നിസ്കരിക്കുക, നേരെ ഇങ്ങനെ കിടക്കുന്നതല്ല, മലർന്ന് കിടക്കുന്നതല്ല, മറിച്ച് ചെരിഞ്ഞു കിടക്കാം. ചെരിഞ്ഞ് വലത്തോട്ടും കിടക്കാം, ഇടത്തോട്ടും കിടക്കാം, രണ്ടും അനുവദനീയമാണ്. കൂടുതൽ ശ്രേഷ്ഠമേതാണ്? വലത്തോട്ടായിരിക്കും. കാരണം എന്താണ്? ഇസ്ലാമിൽ പൊതുവെ വലതുഭാഗം ആദരിക്കുക എന്നത് സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്തൊരു നല്ല കാര്യമുണ്ടോ വലത്തിനേക്കണം, എന്തൊരു മോശം കാര്യമുണ്ടോ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നിർബന്ധമായ കാര്യങ്ങൾ ഇടതുഭാഗം കൊണ്ട് ചെയ്യണം. വലതിനെ മുന്തിക്കുക എന്നത് ഇസ്ലാമിൽ പൊതുവെ സ്ഥിരപ്പെട്ട നിയമമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം യുജിബു തയമ്മുന ഫീ തറജ്ജുലിഹി വതനഹ്റുലിഹി വഫീ വതറജ്ജുലിഹി വഫീ ഷഅനിഹി കുല്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് വലതിനെ മുന്തിക്കുന്നത് ഇഷ്ടമായിരുന്നു. മുടിവാരുമ്പോൾ, ചെരുപ്പ് ധരിക്കുമ്പോൾ, അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലത് മുന്തിക്കുന്നത് ഇഷ്ടമായിരുന്നു. അപ്പൊ വലത്തോട്ട് ചെരിഞ്ഞ് കിടക്കാൻ സാധിക്കുമെങ്കിൽ രോഗികൾ അല ജംബ് പാർശ്വത്തിൽ കിടക്കും. അത് സാധിക്കുമെങ്കിൽ നസായിയുടെ ഹദീസിൽ കാണാം, വഇല്ലം തസ്ഫത ഫമുത്തജിഅ, അതിനും നിനക്ക് സാധിക്കില്ലെങ്കിൽ നേരെ മലർന്ന് കിടക്കുക. അല ജംബ് ഇങ്ങനെ കിടക്കുന്നതിനേക്കാൾ എളുപ്പം നേരെ കിടക്കുന്നതാണ്. ഇത് സാധിക്കില്ലെങ്കിൽ ചിലർക്ക് തിരിഞ്ഞെടുക്കാൻ പ്രയാസം ഉണ്ടാവും, താഴ്ത്ത് പിന്നെ പല വയറും മറ്റും ഒക്കെ കെട്ടിവെച്ചിട്ടുണ്ടാവും രോഗികളാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ മലർന്ന് കിടക്കുക, മലർന്ന് കിടക്കുക. അവന്റെ മുഖം എവിടെയൊക്കെ ഇരിക്കണം? ടിബിലക്ക് നേരെ ആയിരിക്കണം. അല്ലെങ്കിൽ അവന്റെ കാലിന്റെ അടിഭാഗം, വെളുത്ത ഭാഗം, അത് ടിബിലക്ക് നേരെ ആയിരിക്കണം. ഇങ്ങനെ കിടന്നുകൊണ്ട് നിസ്കരിക്കാൻ സാധിക്കില്ല. ടിബിലക്ക് തിരിയാൻ പറ്റില്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ ഈ രൂപത്തിൽ ടിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് കിടന്ന് നിസ്കരിക്കാം. റുക്കുഉം സുജൂദും എങ്ങനെ ചെയ്യണം? ഇരുന്നിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ഇൻഷാല്ലാഹ് അത് വരും, ഇതിൽ വരുന്നുണ്ട്. വരുന്ന സമയത്ത് നമുക്ക് എടുക്കാം. തയ്യം. പിന്നെ അദ്ദേഹം പറഞ്ഞു, വൽ മുതനഫ്ഫിലു ലഹു അൻ യുസല്ലിയ റാകിബൻ ഔ ഖാഇദൻ ഇശാ. മുതനഫ്ഫിൽ, മുതനഫ്ഫിൽ ആരാണ്? നഫൽ എന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്കാരം. വൽ മുതനഫ്ഫിൽ, സുന്നത്ത് നിസ്കരിക്കുന്നവൻ, അവന് ഇരുന്ന് നിസ്കരിക്കാം, നിന്ന് നിസ്കരിക്കാം, രണ്ടും അനുവദനീയമാണ്. ഇരുന്നും നിന്നും നിസ്കരിക്കൽ അനുവദനീയമാണ്. ഇൻഷാ അവൻ ഉദ്ദേശിച്ചാൽ, അവന്റെ ഇഷ്ടത്തിനാണ്. ഇതെന്തിനു വേണ്ടിയാണ് അങ്ങനെ കൊടുത്തത്? നിയമം പണ്ഡിതന്മാർ പറഞ്ഞു, സുന്നത്ത് നിസ്കാരം അധികരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, സുന്നത്തുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. അതായത് സുന്നത്തിന്റെ കാര്യത്തിൽ ഒരു എളുപ്പം കൊടുത്തിട്ടുണ്ട്, അതെന്തിനു വേണ്ടിയാണ്? അത് വർദ്ധിപ്പിക്കാൻ. റുകൂഉം സുജൂദും അവൻ തല കൊണ്ട് ആംഗ്യം കാണിച്ചാൽ മതി. ഇമാം അവൻ ആംഗ്യം കാണിക്കും. അപ്പൊ എങ്ങനെ റുക്കൂ ചെയ്യേണ്ടത്? റുക്കൂ ചെയ്യുമ്പോ തലങ്ങനെ താത്തണം, ചെറുതായി സുജൂദ് ചെയ്യുമ്പോഴോ കുറച്ചും കൂടി താത്തണം. ചില ആളുകൾ ഇങ്ങനെ താഴ്ത്തു, നല്ലോണം താഴ്ത്തു, അതിന്റെ ആവശ്യമില്ല. തല കൊണ്ട് താഴ്ത്തിയാൽ മതി, തലങ്ങനെ താഴ്ത്തണം. وكذلك المريض ഇതുപോലെ തന്നെയാണ് രോഗിയും ചെയ്യേണ്ടത്. ويجعل سجوده اخفض من ركوعه سجود ركوعിനേക്കാൾ താഴ്ത്തണം. റുകൂ ഇത്രയാണെങ്കിൽ കുറച്ചുകൂടി താഴ്ത്തണം. എങ്ങനെയാണ് റുകൂ ചെയ്യുക? നമസ്കരിക്കുകയാണെങ്കിൽ അല്ലാഹു പിന്നെ റുകൂഇൽ പോയി സമി അല്ലാഹു ലിമൻ ഹമിദ സുജൂദ് ഒന്നും കൂടി മേലക്ക് വരിക. റുകൂഇ എന്ന് വരുമ്പോ എങ്ങനെ റുകൂഇ എങ്ങനെ അല്ലാഹു അക്ബർ കൈ കെട്ടി കെട്ടലാണെങ്കിൽ കൈകെട്ട, ഇല്ലെങ്കിൽ താഴ്ത്തിരുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. റുകൂഇന്റെ സന്ദർഭത്തിൽ ഉയര സമി അല്ലാഹു ലിമൻ ഹമിദ സുജൂദ് കുറച്ചുകൂടി താഴ്ത്തി കുറച്ചുകൂടി, അതല്ലാതെ ഒന്നാകെ താഴ്ന്ന് ഇൻഷാല്ലാഹ് അതിൽ വരും, മുന്നിലൊന്നും വെക്കേണ്ടതൊന്നുമില്ല. വയജ്അലു സുജൂദഹു അഖ്ഫദ മിൻ റുകൂഇ, ഇനി അതും അവന് സാധിക്കില്ലെങ്കിലോ തല താത്താനും പറ്റൂല, കിടന്നോട് തന്നെ കിടപ്പാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു കണ്ണുകൊണ്ട് കാണിക്കാം, കണ്ണുകൊണ്ട് കണ്ണുകൾ താഴ്ത്തുക. റുകൂഇന്റെ സമയത്ത് കുറച്ച് താഴ്ത്തുക, സുജൂദിന്റെ സമയത്ത് കുറച്ചുകൂടി താഴ്ത്തുക. ചിലർ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, അവൻ മനസ്സിൽ റുകൂഉം സുജൂദും വിചാരിച്ചാൽ മതി. അല്ലാഹു അഅലാ അതാണ് കൂടുതൽ ശരിയായത്, മനസ്സിൽ വിചാരിച്ചാൽ മതി. കാരണം കണ്ണുകൊണ്ട് ചെയ്യാന്നുള്ള പ്രത്യേകിച്ച് ചിലപ്പെട്ടിട്ട് അവൻ മനസ്സിൽ വിചാരിച്ചാൽ മതി, റുകൂഉം സുജൂദും മനസ്സിൽ വിചാരിച്ചാൽ മതി.
ولا يجوز للوصول الى ذلك ان يرى شيئا من الارض مرفوعا يشد عليه، وانما يجعل سجوده احفظ للركوع كما ذكرنا اذا كان لا يستطيع ان يبارك الارض
بجبهته. ولا يجوز للمصلي جالسا ان يضع شيئا على الارض مرفوعا يسجد عليه. سجود جيان سالكا تيال അയാൾ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി ഉയരമുള്ള ഒരു സാധനം മുന്നിൽ വെക്കേണ്ടതില്ല. ചില ആൾക്കാർ കസേര കൊടുത്തു, എന്നിട്ട് അതിന്റെ മേലെ തലയാണി കൊടുത്തു, എന്നിട്ട് അതിന്റെ മേലെ സുജൂദ് ചെയ്യും, അങ്ങനെ ചെയ്യേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി, സഹാബികൾ രോഗിയായി കിടക്കുന്ന ഒരാളെ സന്ദർശിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അയാൾ നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി അയാൾ മുന്നിൽ ഒരു തലയാണി വെച്ചിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുത്തു മാറ്റി വെച്ചു. അപ്പൊ അയാളൊരു വടി എടുത്തു, അതവിടെ വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതും എടുത്ത് മാറ്റിവെക്കുകയുണ്ടായി. ഇത് ഹദീസുകളിൽ വന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഈ കാര്യം വന്നിട്ടുണ്ട്. അപ്പോൾ മുന്നിലൊരു സാധനം തലങ്ങനെ തട്ടിക്കാൻ വേണ്ടി വെക്കേണ്ട ഒരു കാര്യവും ഇല്ല. ചില ആൾക്ക് കൈ വെക്കും, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തല കൊണ്ട് ആംഗ്യം കാണിച്ചാൽ മാത്രം മതിയാകുന്നതാണ്.
ഒരു
As-salatu bis-safina at-ta'ira. Safina kapal. Ta'ira plane. Wa tajuzu salatu al-fariidha bis-safina. Kapalil vechu fardhu niskaram niskarikkal anuvadaniyamaanu. Wa kadhalika at-ta'ira. Vimanathil. കപ്പലിൽ നിസ്കരിക്കുമ്പോൾ കപ്പൽ ഇളകിക്കൊണ്ടിരിക്കും, അതൊരു പ്രയാസമാണ്. വിമാനത്തിൽ മിക്ക വിമാന കമ്പനികളും നിസ്കരിക്കാൻ അനുവദിക്കില്ല, എഴുന്നേറ്റ് നിസ്കരിക്കാൻ അനുവദിക്കില്ല. ചില വിമാന കമ്പനികൾ ഒഴികെ നിസ്കരിക്കുകയാണെങ്കിൽ സീറ്റിലിരുന്നിട്ട് നിസ്കരിക്കണം. എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാൻ പല വിമാനത്തിന്റെ ആളുകളും വിമാന കമ്പനികളും അനുവദിക്കാറില്ല. അത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാം എന്നതാണ് ഇനി ഇവിടെ പറയുന്നത്. وله ان يصلي فيهما قاعدا اذا خشي على نفسه السقوط വീണു പോകുമെന്ന് അവൻ പേടിക്കുകയാണെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാൻ അവന് അനുവാദമുണ്ട്. അപ്പൊ എന്താ ഷർത്ത്? വീണു പോകുമോ എന്ന പേടി ഉണ്ടായിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു നിയമം കൂടി വെക്കുക, വിമാനത്തിന്റെ ആൾക്കാരെ അനുവദിക്കണം എന്ന് കൂടി പറയും. അവരനുവദിക്കുന്നില്ലെങ്കിൽ നിസ്കരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് അവരുടെ വിമാനത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ അപ്പോൾ വീണു പോകുമെന്ന് ഭയക്കുന്നുണ്ടെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം. അത് വിമാനത്തിനും പറ്റും, അതുപോലെ തന്നെ കപ്പലിനും പറ്റും. ഇത് ഹദീസിൽ തന്നെ പ്രത്യേകം വന്നിട്ടുണ്ട്. സഹാബികൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കപ്പലിൽ നിസ്കരിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, സല്ലി ഖായിമൻ ഇല്ലാ അൻ തഖാഫൽ ഗർഖ് ഔ അൽ ഗറഖ്. നീ നിന്ന് തന്നെ നിസ്കരിക്കുക, മുങ്ങിപ്പോകുമെന്ന് പേടിച്ചാലല്ലാതെ. വീണിട്ട് മുങ്ങിപ്പോകുമെന്ന് പേടിച്ചാലല്ലാതെ പേടിച്ചാൽ എന്ത് ചെയ്യാം? ഇരുന്ന് നിസ്കരിക്കാം. ഇരുന്ന് നിസ്കരിക്കാം. പേടിച്ചു കഴിഞ്ഞ് അങ്ങനെ വീട് പോകുമ്പോ ട്രെയിനിലാണെങ്കിലും അങ്ങനെ വീഴുമെന്ന ഭയമുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാവണമെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം. വയജൂസു അൻ യഅതമിദ ഫീ ഖിയാമിഹി അലാ അമൂദിൻ ഔ അസൻ ലിഖിബരി സിന്നി ഔ ളഅഫി ബദനി. അവന് വേണമെങ്കിൽ വയജൂസ് നിസ്കാരം അനുവദനീയമാണ്. അൻ യഅതമിദ ഫീ ഖിയാമിഹി അലാ അമൂദ് തൂണിന്റെ മേലെ ചാരിക്കൊണ്ടോ, ഔ അസൻ അസ വടി, വടിയുടെ മേൽ ഊന്നിക്കൊണ്ടോ നിസ്കരിക്കുന്നത് അവന് അനുവദനീയമാണ്. ലിഖി ബറി സിന്നെ പ്രായം കൂടുതലാണെങ്കിൽ, ഔഫി ബദനെ അതല്ലെങ്കിൽ ശരീരത്തിന് ശക്തി കുറവുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യാം? വടിയുടെ മേലെയോ തൂൺമ ചാരിട്ടോ അല്ലെങ്കിൽ മതിന്മ ചാരിട്ടോ നിസ്കരിക്കാം. ഓക്കെ, അനുവദനീയമാണ്. ഇതെല്ലാം അനുവദനീയമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? സാധിക്കുമെങ്കിൽ അത് നിർബന്ധം, കേവലം അനുവദനീയം തന്നെ, മറിച്ച് സാധിക്കുമെങ്കിൽ അത് നിർബന്ധമാകും.
وقبيل الركوع يقوم فيقرا ما بقي عليه من الايات القائمه ثم يرفع ويسجد ثم يشرع مثل ذلك في الركعه الثانيه.
الجمع بين القيام والقعود. ഒരൊറ്റ നിസ്കാരത്തിൽ തന്നെ നിർത്തവും ഇരുത്തവും ഒരുമിപ്പിക്കുക, അത് പാടുണ്ടോ ഇല്ലേ എന്നാണ് ഇനി പറയുന്നത്. ويجوز ان يصلي صلاه الليل قائما او قاعدا بدون عذر. രാത്രി നിസ്കാരം ഒരു പ്രശ്നവുമില്ലെങ്കിലും ഒരു ബുദ്ധിമുട്ടുമില്ലെങ്കിലും നിന്നും ഇരുന്നും നിസ്കരിക്കൽ അനുവദനീയമാണ്. ഇതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചത് അവിടത്തേക്ക് വയസ്സായപ്പോൾ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായമായി തടി കൂടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇരുന്ന് നിസ്കരിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ആ നിസ്കാരത്തിന്റെ രൂപം? ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ വന്ന അതേ രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വഅൻ യജ്മഅ ബൈനഹുമ, ഒന്നല്ലെങ്കിൽ ഇരുന്നിട്ട് മുഴുവനായി ഇരുന്ന് നിസ്കരിക്കാം, അല്ലെങ്കിൽ മുഴുവനായി ഇരുന്ന് നിസ്കരിക്കാം. ഔ അന്യജ്മഅ ബൈനഹുമ അതല്ലെങ്കിൽ ഇത് രണ്ടും ഒരേ നിസ്കാരത്തിൽ തന്നെ ഒരുമിപ്പിക്കാം. കുറച്ച് രണ്ടരക്കാലത്ത് രാത്രി നിസ്കാരം നിസ്കരിക്കാം, ഒരൊറ്റ റക്അത്തിൽ തന്നെ അവൻ നിൽക്കുകയും ചെയ്യാം ഇരിക്കുകയും ചെയ്യാം. ഒരു കശാല എങ്ങനെ വേക്കലിട്ടാൽ ഇരിക്കുകയും ചെയ്യാം ഇരിക്കുകയും ചെയ്യാം, എങ്ങനെയാണത്? ഫയുസല്ലി വയഖ്റഉ ജാലിസൻ, നിസ്കാരം ആരംഭിക്കുമ്പോൾ അവൻ നിസ്കാരം ആരംഭിക്കുന്നത് ജാലിസൻ, ഇരുന്നു കൊണ്ടാണ് നിസ്കാരം ആരംഭിക്കുന്നത്, ഇരുന്നു കൊണ്ടാണ്. വഖുബൈല റുകൂഇ യഖൂം, റുകൂഉ് ചെയ്യാൻ അവൻ ഉദ്ദേശിച്ചാൽ അത് കുറച്ച് മുന്നെത്തി കഴിഞ്ഞാൽ എഴുന്നേൽക്കാം. ഫയഖ്റഉ മാ ബഖിയ അലൈഹി മിനൽ ആയാത്തി ഖായിമൻ, ബാക്കിയുള്ള ആയത്തുകൾ നിന്നുകൊണ്ട് ഓതാൻ. ഉദാഹരണത്തിന് അൽ ബഖറ ഓതാൻ, 60 ആയത്ത് ഓതുന്നു, ഒരു 50 ആയത്ത് എത്തിയാൽ എഴുന്നേൽക്കാം, ബാക്കി 10 ആയത്ത് നിന്നിട്ട് ഓതാൻ. എന്നിട്ടോ ثم يركع ويسجد ان ركوع لك بوا سجود لك بوا ثم يصنع مثل ذلك في الركعه الثانيه പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ റക്അത്തിൽ ചെയ്യും. ഇതുപോലെ തന്നെ ثم يصنع مثل ذلك في الركعه الثانيه രണ്ടാമത്തെ റക്അത്തിൽ ഇത് അതുപോലെ തന്നെ ആവർത്തിക്കും. മനസ്സിലായ രൂപം ഏത് നിസ്കാരത്തിലാണ്? രാത്രി നിസ്കാരത്തിൽ. രാത്രി നിസ്കാരത്തിന്റെ പ്രാധാന്യം കൂടി അത് മനസ്സിലാവും, കാരണം ഇതൊക്കെ എളുപ്പമാക്കാൻ സുന്നത്തിന്റെ കാര്യത്തിൽ ഫർദിലില്ലാത്തതുപോലെ ഒരു എളുപ്പമാക്കലുണ്ട്. അതെന്തിനു വേണ്ടിയാ? ചെയ്യാൻ വേണ്ടിയാണ്, ആൾക്കാർ അതിൽ നിന്ന് മാറി നിൽക്കാതിരിക്കാം, അത് എളുപ്പമാക്കാൻ വേണ്ടി. അവൻ ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ജലസ മുതറബ്ബിഅൻ നിസ്കരിക്കുക. മുതറബ്ബിഅൻ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ചമ്രം പിടിച്ചിരിക്കാൻ വേണ്ടി വലതേ കാല് ഇടതേ ഭാഗത്തേക്ക് തിരിച്ചിങ്ങനെ വെക്കുക, ഇടതേ കാല് വലത്തെ ഭാഗത്തേക്ക് തിരിച്ചിങ്ങനെ വെക്കുക, നാല് കോൺ പോലെ ഇങ്ങനെ വെക്കുക. എപ്പോഴും അങ്ങനെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? അതാ ഇവരിക്കുന്ന പാട്ട്. ഒരു കാല് വലത്തേ കാല് ഉള്ളിലേക്ക് വെക്കുക, ഇടത്തു ഭാഗത്തേക്ക്, ഇടത്തേ കാല് വലത്തേ ഭാഗത്തേക്കും വെക്കുക, ചമ്രം പിടിഞ്ഞിരിക്കുക. ഈ തറബുഴിന്റെ രൂപമാണ് സുന്നത്തിൽ വന്നിട്ടുള്ളത്. സുന്നത്തിൽ തറബുഴിന്റെ രൂപം വന്നിട്ടുണ്ട്. ഔ അയ്യ ജിൽസത്തിൻ ഉഖ്റാ യസ്തരീഹു ബിഹ, അതല്ലെങ്കിൽ അവന് എളുപ്പമുള്ള ഏതിരുത്തവും എരിക്കാം. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരാൾക്ക് തറബുഴിന്റെ ഇരുത്തം പറ്റും, ഇപ്പൊ ഞാൻ പറഞ്ഞ ഇരുത്തം, അതല്ലെങ്കിൽ സുജൂദിന്റെ ഇടയിൽ ഇരിക്കുന്ന പോലെയുള്ള ഇരുത്തവും പറ്റും. അയാൾക്ക് കൂടുതൽ എളുപ്പമുള്ളത് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തമാണ്. എങ്ങനെയാണ് ഇരിക്കണം? അഹ്സൻതും, അയാൾക്ക് എന്താണോ എളുപ്പമുള്ളത് അങ്ങനെയാണ് ഇരിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു അതൊരു ഭാഷയാണ്, ഒരു അടിസ്ഥാനമാണ്. രണ്ട് അനുവദനീയമായ കാര്യങ്ങൾ മുന്നിൽ വന്നാൽ അൽ അഫ്ദലുൽ ഐസർ, ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും എളുപ്പമാണ്. നമ്മൾ നേരെ തിരിച്ചാണ് വിചാരിക്കുക പല ആളുകളും, ഏറ്റവും കഠിന ഏറ്റവും പ്രയാസമുള്ള ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ് അതിന് തെളിവ്. വെറുതെ ഉണ്ടാക്കിയ നയമല്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ പറഞ്ഞു, مَا خُيِّرَ النَّبِيُّ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ بَيْنَ أَمْرَيْنِ إِلَّا اخْتَارَ أَيْسَرَهُمَا إِلَّا أَنْ يَكُونَ إِثْمًا. രണ്ട് കാര്യങ്ങൾക്കിടയിൽ തിരഞ്ഞെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടാൽ അവിടുന്ന് അതിൽ ഏറ്റവും എളുപ്പമുള്ളതാണ് തിരഞ്ഞെടുത്തത്. إِلَّا أَنْ يَكُونَ إِثْمًا, അതൊരു തിന്മയാകുമെങ്കിൽ ഒഴിയും, തിന്മയാണെങ്കിൽ അത് ചെയ്യില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനമാണ്. ദീൻ ഒരിക്കലും പ്രയാസപ്പെടുത്താനല്ല വന്നത്, എളുപ്പം നൽകാനാണ്. രണ്ടെളുപ്പമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും എളുപ്പമുള്ള ചെയ്യാം. പല നിലക്കും അത് ഉപകാരപ്രദമാണ്, പല നിലക്കും അത് ഉപകാരപ്രദമാണ്. എങ്ങനെ? അവന് സ്ഥിരമായി ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവും. പ്രയാസം തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്നുപോകും. പൂർണ്ണമായി നിന്നുപോകുന്നതിനേക്കാൾ നല്ലത് അവനത് എളുപ്പത്തിൽ ചെയ്യുന്നതാണ്. മാത്രമല്ല, നമ്മുടെ റബ്ബ് റഹ്മാനാണ്, റഹീമാണ്, വദൂദാണ്, അഫൂവാണ്, ഗഫൂറാണ്, ഗഫാറാണ്, റഫീഖാണ്. എത്ര എത്ര നാമങ്ങളുണ്ട് അള്ളാഹുവിന്റെ! ഇതൊക്കെ അള്ളാഹുവിന്റെ കാരുണ്യം അറിയിക്കുന്ന നാമങ്ങളാണ്. പ്രയാസം ഉണ്ടാക്കുന്നവനല്ല റബ്ബ്, എളുപ്പം ഉണ്ടാക്കുന്നവൻ. ദീന് മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാണ്? എളുപ്പത്തിനാണ്. ദീനിലെ ഏത് നിയമം നിങ്ങൾ എടുത്തോളൂ, ആ നിയമങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് പ്രയാസം കൂടുതൽ ഉണ്ടാകുക എന്നതല്ലാതെ നിയമങ്ങൾ കൊണ്ടൊരിക്കലും പ്രയാസം ഉണ്ടാവും. അള്ളാഹു നിങ്ങൾക്കില്ലേ, അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത്, നിങ്ങൾ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇഷ്ടപ്പെടും. അസ അൻ തുഹിബ്ബു ശൈഅൻ അസ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും വഅസ അൻ തുഹിബ്ബു ശൈഅൻ വശറുൻ ലക്കും. നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടും, പക്ഷേ അതിൽ നിങ്ങൾക്ക് ശറു ഉണ്ടായിരിക്കും. നിങ്ങൾ ചില കാര്യങ്ങൾ ഓർക്കും, പക്ഷേ അതിൽ നിങ്ങൾക്ക് ഖൈറുണ്ടായിരിക്കും. ജിഹാദിന്റെ കാര്യത്തിലുള്ള ആയത്തല്ലേ, അയാൾക്ക് എന്തൊരു പ്രയാസമാണ് എന്ന് നിങ്ങൾക്ക് തോന്നി, പക്ഷെ അതിൽ ഖൈർ ഉണ്ടായിരിക്കും. ദീനിലെ ഏതൊരു കാര്യവും കൂടുതൽ നന്മകൾ ഉള്ളതായിരിക്കും. ഒരു കാര്യം അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നന്മകളായിരിക്കും കൂടുതൽ ഉണ്ടാവും, അതിൽ ഉപകാരങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവും. ഉപദ്രവം ഉണ്ടാവും, ഉണ്ടാവും, ചെറിയ ഉപദ്രവങ്ങൾ ഉണ്ടാവും, പക്ഷെ ഉപകാരമായിരിക്കും കൂടുതൽ ഉണ്ടാവുക. മുഴുവൻ ഉപകാരമായിട്ട് ദുനിയാവിലൊരു കാര്യം ഉണ്ടാവുക, ആഖിറത്തിൽ മാത്രമേ കിട്ടുള്ളൂ. മുഴുവൻ ഉപകാരമായിട്ട് ദുനിയാവിൽ ഏതെങ്കിലും ഉണ്ടോ? ചില പണ്ഡിതന്മാർ പറഞ്ഞു തൗഹീദ് ഉണ്ട്, അപ്പൊ അതിന് മറ്റുള്ളവർ മറുപടി പറഞ്ഞു തൗഹീദ് നീ പാലിച്ചാൽ നാട്ടുകാരെ അടി കിട്ടും, അവരെ നിന്നെ ചിലപ്പോ അകറ്റി നിർത്തും. എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം ഇല്ലാതെ ഒരു കാര്യമില്ല, പക്ഷേ അതിന്റെ ഹയറായിരിക്കും കൂടുതൽ. അള്ളാഹു എന്തൊരു കാര്യം വിലക്കിയിട്ടുണ്ടോ അതിലൊക്കെ തിന്മയായിരിക്കും കൂടുതൽ. ഉപകാരം ഉണ്ടാവോ? ചെറിയ ഉപകാരങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. അല്ലെ, കള്ളിനെ കുറിച്ച് പറഞ്ഞില്ലേ, സലൂനക അനിൽ ഖംർ ഖുൽ ഫീഹിമാ സലൂനക അനിൽ ഖംർ വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൽ കബീർ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. കള്ളിനെ കുറിച്ച് അവർ ചോദിക്കുന്നു, അതിൽ ഉപകാരമുണ്ട്, ചെറിയ കുറച്ച് ഉപകാരങ്ങളുണ്ട്, ഉപദ്രവമാണ് കൂടുതൽ. പറഞ്ഞു വന്നത് ഏതൊരു കാര്യത്തിലാണെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, രണ്ട് കാര്യങ്ങൾ മുന്നിൽ വന്നു, രണ്ടും അനുവദനീയമാണ്. എളുപ്പമുള്ളത് ചെയ്യാം, എളുപ്പമുള്ളത് ചെയ്യുക, അത് ദീനിന്റെ കാര്യത്തിൽ പൊതുവേ വന്നിട്ടുള്ള നിയമമാണ്. നിങ്ങളുടെ സഹാബികളുടെ കാര്യം നോക്കൂ, എല്ലാ സഹാബികളും എപ്പോഴും നിസ്കാരത്തിന്റെ ആളുകളായിരുന്നു. എല്ലാ സഹാബികളും എപ്പോഴും നോമ്പ് വെച്ചിരുന്ന ആളുകളായിരുന്നു അല്ല. അബുൽ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കൂടുതൽ നിസ്കരിച്ചിരുന്നു, കാരണം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ശക്തി കുറവായിരുന്നു. എന്നാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സദഖ ചെയ്തിരുന്നു, കാരണം അദ്ദേഹത്തിന് പണം കൂടുതലുണ്ടായിരുന്നു. അദി ഇബ്നു ഹാതിം നോമ്പ് നോറ്റിരുന്നു, കാരണം അദ്ദേഹത്തിന് ശരീരത്തിൽ ശക്തി ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും വിയോജിക്കുന്ന ഇബാദത്തുകളും അതവൻ തെരഞ്ഞെടുക്കുക. നിസ്കാരം, നോമ്പ്, സക്കാത്ത് എല്ലാത്തിനും കുറേശ്ശെ കുറേശ്ശെ ഉണ്ടാവാം. ഒരു ഇബാദത്ത് നിനക്ക് പ്രത്യേകമായി നീ തെരഞ്ഞെടുക്കാം, അത് നീ കൂടുതൽ വർദ്ധിപ്പിക്കും. നിനക്ക് ഇഷ്ടമുള്ള ഇബാദത്ത്, ചിലപ്പോൾ ചിലർക്ക് ഖുർആൻ പാരായണമായിരിക്കും, ചിലർക്ക് നിസ്കാരമായിരിക്കും, ചിലർക്ക് നോമ്പായിരിക്കും. ഇമാം മാലിക് റഹിമഹുള്ളാഹ് അദ്ദേഹത്തോട് ഒരാൾ കത്ത് വരുന്നു, ഇമാം മാലിക് നിങ്ങൾ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം. ഇയാൾ ഇബാദത്ത് മാത്രം ചെയ്തു കൂടുന്ന ആളാണ്. അപ്പൊ ക്ലാസ്സൊക്കെ എടുക്കുന്ന കുറച്ച് കുറച്ചിട്ട് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം. ഇമാം മാലിക് തിരിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തർക്കും ഓരോ കാര്യത്തിൽ തുറന്നു കൊടുക്കും. ഓരോരുത്തർ അവരവരുടെ കാര്യങ്ങൾ അവർക്ക് എന്താണോ അള്ളാഹു തുറന്നു കൊടുത്ത് അതിൽ നിന്ന് മുതലെടുക്കുക. എല്ലാ സഹാബികളും ആലിമങ്ങളാണോ? അല്ല. എല്ലാ സഹാബികളും 5000 6000 ഹദീസ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. ഞാനിത് പറഞ്ഞു വന്നത്, ഈ വിഷയം പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞു വന്നതാണ്. അതായത് രണ്ട് കാര്യങ്ങൾ വന്നാൽ അതിൽ രണ്ടു മനോദനീയമാണെങ്കിൽ എളുപ്പമുള്ളതെടുക്കുക. പലപ്പോഴും ആളുകൾക്കിടയിൽ കാണപ്പെടുന്ന ഒരു മോശമായ ശീലം ആളുകൾക്ക് വേറിട്ട് നിൽക്കാൻ പറ്റുന്ന എടുക്കുക. അപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തോ ഒരു പ്രത്യേക ടൈപ്പാണല്ലോ എന്ന് പറയാൻ സാധിക്കുന്ന കാര്യത്തെങ്കിലും കഴിയും. അല്ല, ഒരിക്കലും ചെയ്യണം. അതല്ലെങ്കിൽ ഇതൊരു പ്രയാസത്തിലാണോ അത് ചെയ്യുന്നത്? എളുപ്പമുള്ള ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് പ്രയാസം വർദ്ധിക്കും. അപ്പൊ ഇതാണ്. അപ്പൊ തറപ്പുവാണ് സുന്നത്ത്, പക്ഷെ ഏറ്റവും എളുപ്പമുള്ള ഇരുത്തി ഏതാണ്? അങ്ങനെ ഇതാണ്. ചെരുപ്പ് ഇട്ട് നിസ്കരിക്കുക, ചെരുപ്പ് ചെരുപ്പിട്ട് നിസ്കരിക്കുന്നതിന്റെ വിധികളാണ് ഇനി പറയുന്നത്. ഹാഫിയൻ എന്ന് പറഞ്ഞാൽ ചെരുപ്പില്ലാത്തവനായി, നല്ല സാഹിത്യം പറയാൻ ലഗ്നപാതനായി എന്നൊക്കെ പറയാം. കാൽമ ചെരുപ്പില്ലാതെ, ചെരുപ്പില്ലാതെ നിസ്കരിക്കുന്നത് അനോദനീയമാണ്. കമാ യജൂസു ലഹു അൻ യുസല്ലി മുൻതഇല, ചെരുപ്പിട്ട് നിസ്കരിക്കുന്നത് അനോദനീയമാണ് എന്നതുപോലെ, ചെരുപ്പിട്ട് നിസ്കരിക്കുന്നത് അനോദനീയമാണ്, ചെരുപ്പില്ലാതെ നിസ്കരിക്കുന്നതും അനോദനീയമാണ്. അല്ല, ചെരുപ്പിട്ട് നിസ്കരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സമയത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഖാലിഫുൽ യഹൂദ്, യഹൂദരോട് നിങ്ങൾ എതിരാകണം. സല്ലു ഫി മിആലിക്കും, നിങ്ങൾ നിങ്ങളെ ചെരുപ്പിൽ നിസ്കരിക്കും, ചെരുപ്പിട്ട് നിസ്കരിക്കണം. വൽ അഫ്ദൽ, ഏറ്റവും അഫ്ദലായത്, ഏറ്റവും ശ്രേഷ്ഠമായത്, അൻ യുസല്ലിയ താറത്തൻ ഹാകദ വ താറത്തൻ ഹാകദ, ഏറ്റവും ശ്രേഷ്ഠമായത് ചെരുപ്പിട്ട് ഇടക്ക് നിസ്കരിക്ക, ചെരുപ്പ് ഇല്ലാതെയും ഇടക്ക് നിസ്കരിക്കുക. ഹസബ മാ തയസ്സറ ലഹ, അവന് ഏതാണോ എളുപ്പമുള്ളത് അതുപോലെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതാണോ അവന് എളുപ്പമുള്ളത് അങ്ങനെ നിസ്കരിക്കുക. ഫലാ യതകല്ലഫു ലുബ്സഹുമാ ലിസ്സലാത്തി വലാ ഖലഅഹുമാ, നിസ്കാരത്തിന് ചെരുപ്പിട്ട് നിസ്കരിക്കണമല്ലോ എന്ന് വിചാരിച്ച് ചെരുപ്പ് ബുദ്ധിമുട്ടിയിട്ട് നിസ്കരിക്കേണ്ടതില്ല. എവിടെയെങ്കിലും ചെരുപ്പ് പോയി ചെരുപ്പിട്ട് വന്നാൽ ചെരുപ്പിട്ട് നിസ്കരിക്കേണ്ടതില്ല. ചെരുപ്പിട്ട് നിസ്കരിക്കാൻ വന്നാലും മുടി വെച്ചിട്ട് വേറെ സ്ഥലത്ത് മണ്ണിലുള്ള സ്ഥലത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ചില ആൾക്കാർ ഇപ്പോ മൈതാനത്തൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് കാണാം, ചെരുപ്പ് ഉരിയൊക്കെയാണ്, വേണ്ടതില്ല. ചെരുപ്പിട്ടിട്ടാണെങ്കിൽ ചെരുപ്പിട്ട് നിസ്കരിക്കാം, ചെരുപ്പ് വിട്ടിട്ടാണെങ്കിൽ ചെരുപ്പ് വിട്ട് തന്നെ നിസ്കരിക്കാം. ബൽ ഇൻകാന ഹാഫിയൻ സല്ലാ ഹാഫിയൻ, അവൻ ചെരുപ്പില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അങ്ങനെ നിസ്കരിക്കട്ടെ, ചെരുപ്പുള്ള അവസ്ഥയിലാണെങ്കിൽ അങ്ങനെ നിസ്കരിക്കട്ടെ. ഇല്ലാലി അംറിൻ ആറിദ്, ഒരു പ്രത്യേകമായ എന്തെങ്കിലും ആവശ്യം അവന് വന്നാലൊഴികെ. ഇപ്പൊ എങ്ങനെ നിസ്കരിക്കാൻ വന്നു, അപ്പോ നിൽക്കുന്ന സ്ഥലം വൃത്തിയില്ല, അപ്പൊ അവിടെ ചെരുപ്പിട്ട് നിസ്കരിക്കേണ്ടിയിരുന്നു. വൃത്തിയില്ലാന്ന് നജസ്സുണ്ടെന്നല്ല, കാലുകൊണ്ട് ചവിട്ടി നിന്ന് നിൽക്കാൻ ഒരു പ്രയാസം, നജസ്സുള്ള സ്ഥലത്ത് നിസ്കരിക്കാൻ പാടില്ല. അല്ലെ, മൂന്ന് സ്ഥലത്ത് നിന്നാണ് നജസ് ഒഴിവാക്കേണ്ടത്. എവിടെയൊക്കെ? നിസ്കരിക്കുന്ന സ്ഥലം, വസ്ത്രം, ശരീരം. മൂന്ന് കാര്യം, നിസ്കാരത്തിന്റെ സ്ഥലം, വസ്ത്രം, ശരീരം. അപ്പൊ ചിലപ്പോ ചെരുപ്പിടേണ്ടി വരും, ചിലപ്പോ ചെരുപ്പിട്ട് വന്നാൽ ദൂരി വെക്കേണ്ടി വരും. എവിടെ? മസ്ജിദിന്റെ ഉള്ളിൽ. ഇന്നത്തെ മിക്ക മസ്ജിദുകളും എങ്ങനെയാണ്, കാർപ്പെട്ടൊക്കെ ഇട്ട് ഉള്ള മസ്ജിദുകളാണ്. അവിടെ നിങ്ങൾ ചെരുപ്പിട്ട് കയറി കഴിഞ്ഞാൽ മസ്ജിദ് വൃത്തികേടാകും. അപ്പൊ ചെരുപ്പൂരി വെക്കണം. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ചെരുപ്പൂരി അല്ല, വീട്ടിനുള്ളിൽ ചിലപ്പോൾ ചെരുപ്പിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്, അവർ വീട്ടിനുള്ളിൽ ചുണ്ട നിസ്കരിക്കാൻ ചെരുപ്പിട്ട് നിസ്കരിക്കട്ടെ, പൂരി വെക്കേണ്ടതില്ല. അപ്പൊ ഇതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. وإذا نزعهما فلا يضعهما عن يمينه. അവൻ ചെരുപ്പ് ഇനി അഥവാ ഇട്ട് വന്ന് ഊരി വെച്ച് നിസ്കരിക്കേണ്ട അവസ്ഥയാണുള്ളത്. അങ്ങനെ ഊരി വെച്ച് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന മൈതാനത്തെ മറ്റു ചെരുപ്പ് വെക്കാൻ സാധ്യല്ല, വേറെ വെച്ച് ചെരുപ്പ് ചിലപ്പോൾ പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വല്ല അവസ്ഥയും അവനുണ്ടെങ്കിൽ فلا يضعهما عن يمينه, അവനത് വലതു ഭാഗത്ത് വെക്കരുത്. وانما عن يساره, പിന്നെ എവിടെ വെക്കേണ്ടത്? ഇടതു ഭാഗത്ത്. നേരത്തെ പറഞ്ഞ പോലെ കാരണം എന്താണ്? വലതിനെ ആദരിക്കണം, വലതുഭാഗം ആദരിക്കേണ്ട സ്ഥലമാണ്. മാത്രമല്ല ചില പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മുടെ മലക്കുകൾ, നമ്മോടൊപ്പമുള്ള മലക്കുകൾ നമ്മുടെ വലതുഭാഗത്ത് നിന്ന് നിസ്കരിക്കും, അപ്പൊ അവർക്ക് പ്രയാസം ഉണ്ടാകും. നമ്മോടൊപ്പം ആരും നിസ്കരിക്കുന്നുണ്ട്? മലക്കുകൾ നിസ്കരിക്കുന്നുണ്ട്, അവർ നമ്മുടെ വലതുഭാഗത്തുണ്ട്. അപ്പോൾ അവർക്കത് പ്രയാസം ഉണ്ടാക്കും, അതുകൊണ്ട് ചെരുപ്പ് വലതു ഭാഗത്ത് വെക്കരുത്, ഇടതു ഭാഗത്ത്. അപ്പൊ ജമാഅത്തിലാണെങ്കിലോ ഇടതു ഭാഗത്ത് വെക്കരുത്. കാരണം എന്താ? നമ്മുടെ ഇടതു ഭാഗത്ത് നിൽക്കുന്നവന്റെ മലക്കുകൾ അവർ നിസ്കരിക്കണം, അതെവിടെ വെക്കണം? അവന്റെ ഇടതു ഭാഗത്ത് ആരും നിന്ന് നിസ്കരിക്കുന്നില്ലെങ്കിൽ അവൻ ഇടതു ഭാഗത്ത് വെക്കണം. ഇടതു ഭാഗത്ത് ആരെങ്കിലും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അവൻ അവന്റെ രണ്ട് കാലുകൾക്കിടയിൽ വെക്കുക, നടുവിൽ, കാലിന്റെ നടുവിൽ ചെരുപ്പ് വെക്കുക. പല ആളുകളും ഇവിടെ തെറ്റിക്കാറുണ്ട്. മിക്ക ആളുകളും നിസ്കാരത്തിൽ ചെരുപ്പ് കൂടി വെച്ചാൽ എവിടെ വെക്കും? ഖിബ്ലയുടെ മുന്നിൽ കൊണ്ടുപോയി വെക്കും. അത് ശരിയല്ല. ഒന്ന്, ഖിബ്ലയെ ആദരിക്കുന്നതിന്റെ എതിരുകൂടിയാണ്. അതുകൊണ്ട് ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള ഈ പുസ്തകത്തിന്റെ തഅലീഖിൽ അതിന്റെ അടിക്കുറിപ്പായി ഇവിടെ എഴുതിയതായി കാണാം. പല ആളുകളും ചെയ്യുന്നത് പോലെ നിസ്കാരത്തിൽ മുന്നിൽ കൊണ്ടുപോയി ചെരുപ്പ് വെക്കുക എന്നത് ശരിയാണ്. കാരണം അത് നമ്മുടെ ഖിബ്ലയാണ്. ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആദരിക്കപ്പെടുന്ന കാര്യമാണ്. അപ്പൊ അത് വെക്കേണ്ടത് കാലിന്റെ രണ്ട് കാലുകൾക്കിടയിലാണ് വെക്കേണ്ടത്. ബിദാലിക സഹൽ അംറു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ ഈ ഹദീസ് ഈ രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞത് ഒന്നുകൂടി ചുരുക്കി പറയാം. ഒരു മനുഷ്യൻ നിസ്കരിക്കുകയാണെങ്കിൽ, അവൻ ചെരുപ്പിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ, അവന്റെ ഇടതുഭാഗത്ത് ആരുമില്ലെങ്കിൽ ചെരുപ്പോട് വെക്കുക, ഒരു വലതുഭാഗത്ത് ആളുണ്ടെങ്കിൽ ഇടതുഭാഗത്ത് ചെരുപ്പ്, ഇടതുഭാഗത്ത് ആളുണ്ടെങ്കിൽ ചെരുപ്പ് നടുവിൽ കൊണ്ടുപോയി വെക്കുക. ഇതാണ് ഈ വിഷയത്തിൽ അവൻ പാലിക്കേണ്ട നിയമം.
يقوم عليه فيكبر ويقرأ وهو عليه ثم ينزل مهترا حتى يتمكن من الدخول على الأرض في أرض المنبر ثم يعود إليه فيشنع في الركعة الأخرى كما شرع في الأولى.
الصلاة على المنبر, منبر النبي المسكري كريم. ആദ്യം മനസ്സിലാക്കേണ്ട അടിസ്ഥാനം, മഅ്മൂമുകൾ നിസ്കാരത്തിൽ ഒരാളെ പിന്തുടരുന്ന ആളുകൾ അവരെക്കാൾ ഉയരത്തിൽ നിസ്കരിക്കുക എന്നത് അടിസ്ഥാനപരമായി കറാഹത്താണ്, മക്രൂഹാണ്. മഅ്മൂമുകൾ താഴത്തും ഇമാമ മുകളിലുമാകുന്ന അവസ്ഥയിൽ നിസ്കരിക്കൽ കറാഹത്താണ്. രണ്ട് സന്ദർഭങ്ങളിലൊഴികെ, ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ മുകളിൽ കയറി നിസ്കരിച്ചപ്പോൾ, റസൂലുള്ളാഹി മിമ്പർ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവിടുന്ന് ആ മിമ്പർ നിശ്ചയിച്ച സന്ദർഭത്തിൽ ആദ്യം അവിടുന്ന് നിസ്കാരം മിമ്പറിന്റെ മേൽ കയറി നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സനഅതുഹു സനഅതു ഹാകദ ലിഅൻ തതഅല്ലമു, നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്രകാരം ചെയ്തത്, അല്ലെങ്കിൽ ആ മഅനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അർത്ഥത്തിൽ അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നനാ സനഅതു ഹാദ ലിതഅതമ്മു ബി വലിതഅല്ലമു സലാതി, ഞാൻ ഇപ്രകാരം ചെയ്തത് നിങ്ങൾ എന്റെ നിസ്കാരം എന്നെ പിന്തുടരുന്നതിനു വേണ്ടിയും നിസ്കാരം പഠിക്കുന്നതിനു വേണ്ടിയുമാണ്. അപ്പോൾ ഇമാം ഉയരമുള്ള സ്ഥലത്ത് കയറി നിസ്കരിക്കുക, മഹ്മൂമുകൾ താഴ്ത്താവുക എന്നത് അടിസ്ഥാനപരമായി മക്രൂഹാണ്. ഒരിക്കൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു ദുഖാനിൽ ഒരു ഉയരമുള്ള സ്ഥലത്ത് കയറി നിന്ന് നിസ്കരിച്ചു, മഹ്മൂമുകൾ താഴ്ത്താൻ അദ്ദേഹം കൈകെട്ടി നിസ്കാരം തുടങ്ങി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വന്ന് വലിച്ച് താഴേക്ക് ഇറക്കി, നിസ്കാരത്തിൽ തന്നെ വലിച്ച് താഴേക്ക് ഇറക്കി. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലം തഅലം അന്ന الناس قد ينهون عن ذلك, ഇങ്ങനെ നിസ്കരിക്കാൻ പാടില്ല എന്ന് ജനങ്ങൾ ഇതിൽ നിന്ന് വിലക്കപ്പെട്ടത് നിനക്ക് ഓർമ്മയില്ലേ, നിനക്കറിയില്ലേ? അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്നെ പിടിച്ചു വലിച്ചപ്പോൾ എനിക്കത് ഓർമ്മ വന്നു, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഇറങ്ങിയത്, നിസ്കാരത്തിൽ നിന്ന് ബാക്കിലോട്ട് വന്നത്. ഇത് ഇതേ സംഭവം ഹുദൈഫ റളിയല്ലാഹു അൻഹു വേറെ സഹാബിയായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതുപോലെ വേറെ ആളെ പിടിച്ച് കാര്യം, അപ്പൊ ഇതിനൊരു കാര്യം മനസ്സിലാവും, ചിലപ്പോ അല്ലേ മനുഷ്യന്മാർ ചില കാര്യങ്ങൾ മറന്നു പോകും, പഠിച്ച നിയമങ്ങൾ പല കാര്യം ചിലപ്പോ മറന്നു പോകും. സഹാബികൾക്ക് വരെ അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി ഉയരമുള്ള സ്ഥലത്ത് ഇമാമും താഴെ മഅ്മൂമുകളും നിസ്കരിക്കുന്ന അവസ്ഥ പാടില്ല. രണ്ട് അവസരങ്ങളിൽ ഒഴികെ, ഒന്ന് ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നതിന് വേണ്ടി, രണ്ട് ഇമാം ജമാഅത്തായി നിസ്കാരം ആരംഭിക്കുന്ന സമയത്ത് ആരും താഴെയില്ല, നിസ്കാരം തുറക്കുമ്പോൾ അവര് ഒരേ പ്രതലത്തിലാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ വേറെ ചില ആളുകൾ വന്നു, അവർ താഴ്ത്തി നിസ്കരിക്കാൻ തുടങ്ങി. ഇത് അനോദനീയമാണ്, അത് ഖറാഹത്തില്ല, ഇത് ഹറാമാണെന്നൊന്നും പറയുന്നില്ല. പരിശു പണ്ഡിതന്മാർ പറഞ്ഞു മക്രൂഹാണ്, ഇത് മക്രൂഹാണ്, വെറുക്കപ്പെട്ട കാര്യമാണ്. ഇനി നമുക്ക് ഇവിടെയുള്ളത് വായിക്കാം. وتجوز صلاة الإمام على مكان مرتفع كالمنبر. إمامين ഉയരമുള്ള സ്ഥലത്ത് കയറി നിസ്കരിക്കൽ അനുവദനീയമാണ്. لتعليم الناس, എന്തിനു വേണ്ടി? ജനങ്ങൾക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. ഇൻഷാല്ലാ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പുസ്തകം തീർന്നു കഴിഞ്ഞാൽ രണ്ടരക്കാലം കൂടി നിസ്കരിച്ച് കാണിക്കാം, എന്നിട്ട് മനസ്സിൽ അപ്പൊ കണ്ടു പഠിക്കണം. ഇൻഷാല്ലാ രണ്ട് രൂപത്തിൽ നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്, തിയറിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പ്രാക്ടിക്കലും ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടി പഠിക്കുമ്പോഴേ ഓർമ്മയിൽ നിൽക്കും, വെറും വായിച്ച് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കില്ല. യഖൂമു അലൈഹി ഫയുഖബ്ബർ, നബിസ്വല്ലം മിമ്പറിൽ കയറി നിൽക്കും, അവിടുന്ന് തക്ബീർ കെട്ടി, വയഖ്റഉ വയർകഉ വഹുവ അലൈഹി, മിമ്പറിൽ നിന്നുകൊണ്ട് തന്നെ അവിടുന്ന് ഖുർആൻ ഓതുകയും റുകൂഉ ചെയ്യുകയും ചെയ്തു. സുമ്മ യൻസിലുൽ ഖഹ്ഖറ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിലേക്ക് ഇറങ്ങി. ഖഹ്ഖറ എന്നാണ് നേരെ ബാക്കിലേക്ക് ഇറങ്ങുന്നതിനെ, പിന്നിലേക്ക് തിരിച്ചു വരുന്നതിനെ. ഹത്ത യതമക്കന മിനൽ സുജൂദി അലൽ അർദി ഫി അസ്ലിൽ മിമ്പർ, മിമ്പറിന്റെ താഴെ സുജൂദ് ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴേക്ക് ഇറങ്ങി വന്നു. സുമ്മ യഊദു ഇലൈഹി, പിന്നെ മിമ്പറിലേക്ക് തന്നെ തിരിച്ചുപോയി. ഫയസ്നഉ ഫിർ റകഅത്തിൽ ഉഖ്രാ കമാ സനഅത്തിൽ ഊല, ആദ്യത്തെ റകഅത്തിൽ ചെയ്തതുപോലെ രണ്ടാമത്തെ റകഅത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു.
ولا بين كبيرة وصغيرة في عموم قوله صلى الله عليه وسلم لا تصلي إلا إلى قصرة. ولا تدع أحدا يمر بين يديك فإن أبى فلتقاتله فإن معه الكريم جعل الشيطان. ويجب أن يجب بها لأمر النبي صلى الله عليه وسلم ذلك. وكان بين موضع وجوده صلى الله عليه وسلم والمثال الذي يصلي إليه نحو ممل شافعي فمن فعل ذلك فقد الأعتاب لذنوب البالغ.
വുജൂബ് സ്വലാത്ത് ഇലാ സുത്രത്തിൻ, സുത്രയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കൽ നിർബന്ധമാണ്. വദ്ദുനൂ മിൻഹ, അതുപോലെ അതിൻ്റെക്ക് അടുത്ത് നിൽക്കലും നിർബന്ധമാണ്. സുത്ര നിശ്ചയിക്കൽ, അതിൻ്റെ വിധി എന്താണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു സുത്ര വെക്കുക എന്നത് സുന്നത്താണ്, സുത്ര നിശ്ചയിക്കുക എന്നത് സുന്നത്താണ്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അതാണ്. കേവല സുന്നത്ത് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സുന്ന മുഅക്കദ, വളരെ പ്രബലമായ സുന്നത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായ ഭാഷയിൽ സുത്ര നിശ്ചയിക്കാൻ ഹദീസുകളിൽ കൽപ്പിച്ചതായി കാണാം. മറ്റൊരു വിഭാഗം ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ അഭിപ്രായം അതാണ്, സുത്ര നിശ്ചയിക്കൽ വാജിബാണ്. വല്ലാഹു അലം, സുത്ര നിശ്ചയിക്കൽ സുന്നത്താണ് എന്ന അഭിപ്രായമാണ് ശരിയായി മനസ്സിലാകുന്നത്. ഷെയ്ഖുൽ ബാസ്, ഷെയ്ഖുൽ അദീനി അവരുടെയൊക്കെ അഭിപ്രായം അതാണ്. എന്താണ് തെളിവ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ, അദ്ദേഹത്തിന്റെ ഹദീസാണ് തെളിവ്. അദ്ദേഹം പറഞ്ഞു സല്ലല്ലാ അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിന്നാസി ഫിൽ മിനാ ലിഗൈരി ജിദാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ വെച്ച് ജനങ്ങളോടൊപ്പം ഒരു മതിലിലേക്കല്ലാതെ തിരിഞ്ഞു നിസ്കരിച്ചു. മുന്നിൽ മതിലൊന്നുമില്ലാത്ത അവസ്ഥയിൽ നിസ്കരിച്ചു. ചില ആളുകൾ പറഞ്ഞു മതിലില്ല എന്നല്ലേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ. അതിന് പണ്ഡിതന്മാർ പറഞ്ഞ മറുപടി, അറബി ഭാഷയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഇവിടെ മതിലില്ല എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരാൾ ഒരു കാര്യം പറയാൻ സാധ്യതയില്ല. മതിലില്ലാതെ നിസ്കരിച്ചു എന്ന് പറയാൻ അതിൽ പ്രത്യേകിച്ചൊരു ഉപകാരം കാണുന്നില്ല. ഒരു ഫായിദ, ഒരു ഉപകാരം വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഇബ്നു അബ്ബാസ് ഉദ്ദേശിച്ചത് സുത്രയില്ലാതെ നിസ്കരിച്ചു എന്നാണ്. അല്ലാഹു അലം, അതാണ് ശരിയായി മനസ്സിലാകുന്നത്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായവും അതാണ്, അല്ലാഹു അലം. എന്നാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം സുത്ര വളരെ നിസ്സാരമായി കാണേണ്ട കാര്യമാണ്, സുത്ര വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വീട്ടിലാകട്ടെ, മസ്ജിദിലാകട്ടെ, മൈതാനത്തിലാകട്ടെ, എവിടെ നിസ്കരിച്ചാലും സുത്ര നിശ്ചയിക്കുക എന്നത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. വയജിബു അൻ യുസല്ലി ഇലാ സുത്ര, സുത്രയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക നിർബന്ധമാണ്. ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ളാഹി തആല അഭിപ്രായം അതാണെന്ന് നിങ്ങൾ പറഞ്ഞു. ആർക്കൊക്കെ നിർബന്ധമാണ്? ലിൽ ഇമാമി വൽ മുൻഫരിദ്, ഇമാമിനും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾക്കും. മഅ്മൂമിനോ? മഅ്മൂമ് സുത്ര വെക്കേണ്ടതില്ല, മഅ്മൂമിന് സുത്രയില്ല. പിന്നെ ആര്? മഅ്മൂമിന്റെ സുത്ര ആരാണ്? ഇമാമാണ് അല്ലേ. പണ്ഡിതന്മാർ പറഞ്ഞു സുത്രത്തുൽ അൽ ഇമാമു സുത്രത്തുൽ മഅ്മൂം, അൽ ഇമാം സുത്രത്തുൽ മഅ്മൂം. മഅ്മൂമിന്റെ സുത്ര ആരാണ്? ഇമാമാണ്. ശരി, ഇമാമ് സുത്ര വെച്ചിട്ടില്ലെങ്കിലോ? പണ്ഡിതന്മാർ പറഞ്ഞു, അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറയാൻ, ഇമാമു സുത്രത്തുൽ ഇമാം. ചില ആളുകൾ പറഞ്ഞു സുത്രത്തുൽ ഇമാമി സുത്രത്തുൽ മഅ്മൂം, ഇമാമിന്റെ സുത്രയാണ് മഅ്മൂമിന്റെ സുത്രയെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ ശരിയായ അഭിപ്രായം അല്ലാഹു അലം, ചില പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ഇമാമു സുത്രത്തുൽ മഅ്മൂം, ഇമാമാണ് മഅ്മൂമിന്റെ സുത്രം. മഅ്മൂമ് വേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ആരാണ്? ഇമാമാണ്. അയാളെ സുത്ര വെക്കുക എന്നുള്ള അത് ഇമാമിന്റെ മേൽ ബാധ്യതയുള്ള കാര്യമാണ്. മഅ്മൂമ് അത് നോക്കണ്ടേ, നിസ്കരിക്കുന്നതിന് മുമ്പ് ആ സുത്ര വെച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതില്ല, നേരെ നിസ്കരിക്കാം. لا فرق في ذلك بين المسجد وغيره മസ്ജിദിലും അല്ലാത്തടത്തും എന്ന ഒരു വ്യത്യാസവും ഈ പറഞ്ഞ നിയമത്തിലില്ല എവിടെയാണെങ്കിലും സുത്ര വെക്കണം ولا بين كبيره وصغيره വലിയ മസ്ജിദ് എന്നോ ചെറിയ മസ്ജിദ് എന്നോ വ്യത്യാസമില്ല അത് പ്രത്യേകം പറയാൻ കാരണം ചില ഫുഖഹാക്കൾ വലിയ മസ്ജിദുകളിൽ അത് വേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു അഅലം الشيخ ابن باز رحمه الله تعالى അദ്ദേഹം ഭാഗം അടുത്ത വരിയിൽ നമുക്ക് എടുക്കാം വലിയ മസ്ജിദ് എന്നോ ചെറിയ മസ്ജിദ് എന്നോ ഇക്കാര്യത്തിൽ വ്യത്യാസം ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അത് പൊതുവായി പറഞ്ഞതാണ് എല്ലാവർക്കും ബാധകമാകുന്ന രൂപത്തിലാണ് റസൂലുള്ള പറഞ്ഞത് അവിടുന്ന് പറഞ്ഞു സുത്രയിലേക്കല്ലാതെ നിസ്കരിക്കരുത് ولا تدع احدا يمر بين يديك നിന്റെ മുന്നിലൂടെ നടന്നു പോകാൻ നീ ഒരാളെയും സമ്മതിക്കരുത് അനുവദിക്കരുത് فإن أبى فلتقاتله فإن معه القرين അവൻ വിസമ്മതിച്ചാൽ നീ അവനെ കൂടുതൽ ശക്തിയായി തടയുക ചില ആളുകൾ അർത്ഥമൊക്കെ ഫൽതുഖാത് യുദ്ധം ചെയ്യുക എന്ന് ലവാഹരിയ മദ്ഹബിന്റെ ആളുകൾ പറഞ്ഞത് വഹാളോട് യുദ്ധം ചെയ്യാൻ അവന്റെ കഥ തന്നെ തീർക്കാനാണ് ആ അതിന്റെ ആവശ്യമില്ല അല്ലേ ചില മസ്ജിദുകളിൽ ഒരിക്കൽ ഉസ്താദ് ഒരിക്കൽ പറയണ്ടേ ഒരു മസ്ജിദിൽ ജലപ്രാൻ നിസ്കരിക്കാൻ അയാൾ മുന്നിൽ കൂടെ അറിഞ്ഞു ഇപ്പൊ തടഞ്ഞു രണ്ടാമത്തും തടഞ്ഞു മൂന്നാമത്തെ ഇപ്പൊ വന്ന് കണ്ടപ്പോ എന്റെ കഴുത്തിൽ കയറി പിടിച്ചു രണ്ടു കൊടുത്തു മസ്ജിദിൽ ആഹാകാട്ടിയായി അതിന്റെ ആവശ്യമില്ല എന്താ ചെയ്യേണ്ടത് ഒരു തവണ അടയാളം കാണിക്കുക ഇഷാ വരും നമുക്ക് കൂടുതലായി വരും അങ്ങനെ കൈ കൊണ്ട് കാണിക്കാൻ അപ്പൊ എനിക്ക് ചിലപ്പോൾ മനസ്സിലാവാത്തതാണെങ്കിൽ രണ്ടാമത് വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി നെയ്മുണ്ട് മൂന്നാമത് അയാളെ തടുത്ത് ബാക്കിലോട്ട് തള്ളുക എന്നിട്ടും അയാൾ കേൾക്കുന്നില്ലെങ്കിലോ പിന്നെ അയാളെ പിടിച്ചിട്ട് അടിക്കേണ്ട കാര്യമില്ല അയാൾ പോട്ടെ ഒരിക്കൽ ഈ ദർശ് അത് ഷെയ്ഖ് സുലൈമാൻ റഹൈലി അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളു അദ്ദേഹം ഒരിക്കൽ മസ്ജിദ് അഭിനസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാളിങ്ങനെ വന്നു കൈയോട് കാണിച്ചു അപ്പൊ അയാൾ കൈ എടുത്തിട്ട് സൈഡിലേക്കാണ് മാറ്റി വെച്ചോളൂ ചില ആൾക്കാർ ചിലപ്പോ അങ്ങനെ ചെയ്തേക്കാം അവരോട് തല്ലുകൂടാൻ നിന്നിട്ട് കാര്യമില്ല സംസ്കാരം തന്നെ നശിച്ചു പോകും ചില ആളുകൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതായിരിക്കാം അപ്പോൾ ഇൻഷാല്ലാ ഈ ഭാഗം വീണ്ടും വിശദീകരിക്കുന്നുണ്ട് فإن أبى فلتقاتل فإن معه القرين അവൻ വിസമ്മതിച്ചാൽ നീ അവനോട് കൂടുതൽ ശക്തിയായി തടുക്കുക അവനോടൊപ്പം കരീനുണ്ട് വയജിബു അൻ യദ്രുവ മിൻഹാ സുത്രയിലേക്ക് അടുത്ത് നിൽക്കൽ നിർബന്ധമാണ് ഇത് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകും ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം വാജിബാണ് കാരണം എന്താ സുത്ര വയ്ക്കുന്ന നിർബന്ധമാണ് അപ്പോൾ സുത്രയ്ക്ക് അടുത്ത് നിൽക്കലും നിർബന്ധമാണ് കാരണം അപ്പോഴത് സുത്രയാവും എന്നാൽ ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം എന്തായിരിക്കും സുന്നത്ത് തന്നെയായിരിക്കും കാരണം സുത്ര തന്നെ സുന്നത്താണ് അപ്പോൾ പിന്നെ സുത്രയിലേക്ക് അടുത്ത് നിൽക്കൽ എന്തായാലും സുന്നത്തായിരിക്കും ലിഅംറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദാലിക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം കൽപ്പിച്ചിട്ടുണ്ട് റസൂലുള്ള അബൂ സഈദ് അൽ ഖുദ്രിയുടെ ഹദീസിൽ പറഞ്ഞു ഇദാ സല്ല അഹദുക്കും ഫൽയുസല്ലി ഇലാ സുത്ര നിങ്ങൾ ആരും നിസ്കരിക്കുകയാണെങ്കിൽ സുത്രയിലേക്ക് നിസ്കരിക്കുക വല്യദ്രു മിൻഹ അവൻ അതിന്റെ അടുക്കലേക്ക് നിൽക്കട്ടെ അടുത്തേക്ക് നിൽക്കട്ടെ വകാന ബൈന മൗളി സുജൂദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വൽ ജിദാരി അല്ലദീ യുസല്ലി ഇലൈഹി നഹ്വ മമറി ഷാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുത്രയായി നിശ്ചയിച്ച മതിലിനും അവിടുത്തെ സുജൂദിന്റെ സ്ഥാനത്തിനും ഇടയിൽ മമറു ഷാ ഒരു ആടിന് നടന്നു പോകാനുള്ള ചെറിയ ആട് നടന്നു പോകാൻ ഉള്ള സ്ഥലം ഉണ്ടാവുമായിരുന്നു തല ഇങ്ങനെ സുത്രമ്മ മുട്ടിക്കണ്ടയില്ല മറിച്ച് അതിനിടയിൽ ഒരു ആടിന് മൊത്തം നിസ്കാരത്തിന്റെ ഇടയിലല്ലോ സുജൂദിൽ നമ്മൾ തല വെക്കുന്നതിന്റെയും സുത്രക്കുമിടയിൽ ഒരു ആടിന് നടന്നു പോകാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു ചില പണ്ഡിതന്മാർ പറഞ്ഞു മൂന്ന് ദിറാഅൻ അതിന്റെ കണക്ക്. ദിറാഅൻ എന്ന മുഴം മൂന്ന് ദിറാഅൻ ആണ് അതിന്റെ കണക്ക്. ഫമൻ ഫഅല ദാലിക ഫഖദ് അതാ ബിദ്ദുനൂഇൽ വാജിബ്, അതാരെങ്കിലും ചെയ്താൽ അവന്റെ മേൽ നിർബന്ധമായ അടുത്ത് നിൽക്കൽ അവർ ചെയ്യും. അത്ര ചെയ്താൽ അതാണ് അതിന്റെ കണക്ക്. വല്ലാതെ ദൂരത്ത് സൂത്ര വെക്കരുത്. മിഖ്ദാറു ഇർത്തിഫാഇ സൂത്ര, സൂത്രക്ക് എത്ര ഉയരം വേണം, മിഖ്ദാർ കണക്ക്. മിഖ്ദാറു ഇർത്തിഫാഇ സൂത്ര, സൂത്ര എത്ര ഉയരം വേണം. തീരെ ചെറിയ മൊബൈൽ കൊണ്ടിട്ട് സൂത്രയായി വെച്ചാലോ, അത് അല്ലേ നടന്നു പോകുന്നത് കാണുന്നില്ല. അപ്പൊ സൂത്ര വെക്കുന്നത് അതിനൊരു ഉയരമുണ്ട്. എന്താണ് അതിന്റെ ഉയരം? ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, നഹ്വ ഷിബ്രിൻ ഔ ഷിബ്രൈൻ, ഒരു ഷിബ്ർ അല്ലെങ്കിൽ രണ്ട് ഷിബ്ർ. ഷിബ്ർ എന്ന് പറഞ്ഞാൽ ചാണ്, ചാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 15 സെന്റിമീറ്റർ സ്കെയിൽ. സാധാരണ നമ്മളെ ഇവിടെ കിട്ടുന്ന ചെറിയ കുട്ടികൾ ഉപയോഗിക്കുന്ന സ്കെയിൽ, അതിന്റെ ഉയരം ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ ഒരു ഷിബർ അല്ലെങ്കിൽ രണ്ട് ഷിബർ, രണ്ട് ചാണോ ഒരു ചാണോ ഉയരമുള്ളതായിരിക്കണം സൂത്ര. അത് കുറച്ച് കാണാനുണ്ടായിരിക്കണം. ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ഹദീസാണ് തെളിവ്. ഇദാ വളഅ അഹദുകും ബൈന യദൈഹി മിസ്ല മുഅഖ്ഖറതി റഹ്ലി ഫലിയുസല്ലി, നിങ്ങളിൽ ആരെങ്കിലും അവന്റെ മുൻപിൽ മുഅഖ്ഖറത്തുർ റഹ്ലിന്റെ ഉയരത്തിൽ എന്തെങ്കിലും വെച്ചാൽ അവൻ നിസ്കരിക്കട്ടെ. മുഅഖ്ഖറത്തുർ റഹ്ൽ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ മുകളിൽ, അല്ലെ ഒട്ടകക്കട്ടിൽ എന്നറിയില്ലേ, നിങ്ങളെ മനസ്സിലേത് ചിത്രം വരാന്നറിയില്ല. ഒട്ടകം അതിന്റെ മുകളിൽ പലതരത്തിലുള്ള സാധനം വെക്കും, ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മുൻപിലും പിൻപിലുമായിട്ട് ഉയരത്തിൽ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ടാവും, ഒരു തൂണ് പോലെ. അതാണ് മുഅഖ്ഖറത്തുർ റഹ്ല് എന്ന് പറയുന്നത്. ഒട്ടകക്കട്ടിന്റെ പിന്നിൽ വെക്കുന്ന ഒരു തൂണ് പോലുള്ള ഒരു, ഏതാണ്ട് ഇത്ര ഉയരമുണ്ടാവും, അതാണ് മുഅഖ്ഖറത്തുർ റഹ്ല്. ഒട്ടകത്തിന്റെ കട്ടിലിന് പിന്നിലുണ്ടാകുന്ന ഒരു ഉയരമുള്ള സാധനം, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ബാക്കിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കും. ആ ഉയരത്തിലുള്ള സൂത്രം, ഏതാണ്ട് ഈ ഉയരം, ആ ഉയരത്തിൽ നിങ്ങൾ വെച്ചാൽ ഫലിയുസല്ലി, അവൻ നിസ്കരിക്കട്ടെ. ولا يبالي من وراء ذلك, അതിന് പിന്നിലുള്ള കാര്യം അവൻ പിന്നെ ശ്രദ്ധിക്കേണ്ടതില്ല, അതിന് അവൻ ശ്രദ്ധ കൊടുക്കേണ്ടതില്ല. അതിന്റെ മുന്നിലൂടെ ഇനി ആരൊക്കെ നടന്നു പോയാലും കുഴപ്പമില്ല, അതിന്റെ മുന്നിലൂടെ ആരൊക്കെ നടന്നു പോയാലും പോയി തടയേണ്ടതില്ല. അതേപോലെ ഇനി വരാനിരിക്കുന്നത് പോലെ ചില ആൾക്കാർ നടന്ന നമസ്കാരം ബാധ്യതയാവും, ഇതൊന്നും അവൻ ശ്രദ്ധിക്കുക. അതിന്റെ അപ്പുറത്തും കൂടെ എന്തും നടക്കാം. ഞാൻ സൂത്രയിലേക്ക് നേരെ നിൽക്കണം. അത് പ്രത്യേകം പറയാൻ കാരണം ചില ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, സൂത്രക്ക് നേരെ നിൽക്കരുത്, കുറച്ച് വലുതോ കുറച്ച് അടുത്തോ തിരിയണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതായി കാണാം, കാന യസ്മുദു ഇലൈഹി സംദൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂത്രയിലേക്ക് നേരെ തിരിഞ്ഞു നിൽക്കുമായിരുന്നു. അപ്പൊ അതാണ് സുന്നത്ത്, സൂത്ര വെച്ചാൽ നേരെ അതിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുക, അതിൽ നിന്ന് വലത്തോട്ടോ എടുത്തോട്ടോ ചെറിയാൻ പാടില്ല. ലിഅന്നഹു ദാഹിറു മിനൽ അംരി ബിസ്സലാത്തി ഇലാ സൂത്ര, സൂത്രയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അതാണ് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വഅമ്മ തഹവ്വുലു അന യമീനൻ ഔ യസാറൻ തുടങ്ങി അതിൽ നിന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ കുറച്ച് ചെറിയുക എന്നത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല, അങ്ങനെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല.
وتجوز الصلاة إلى الأخ المأمونة في الحرب أو نحرها وإلى الحجرة أو الصبانة وإلى المرأة المتجعة على الطريق وهي تحت لحافها وإلى الدابة ولو كانت جملاً.